നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ലോകരാജ്യങ്ങളിൽ ആദ്യമായി കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരോധിച്ച രാജ്യമായി ഓസ്ട്രേലിയ മാറുമ്പോൾ ഇവിടുത്തെ ടീനേജുകാരും അവരുടെ മാതാപിതാക്കളും എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ ഈ തീരുമാനം എങ്ങനെ ബാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ മലയാളികളിലെ രണ്ട് തലമുറകളിലുള്ളവരുടെ അഭിപ്രായം തേടുകയാണ് SBS മലയാളം ഇവിടെ. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ സ്ഥാപനമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ നവ്യ വിശ്വനാഥ്. ഓസ്ട്രേലിയൻ വാർത്തകൾ വിശദമായും ആധികാരികവുമായി അറിയാൻ SBS മലയാളം പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. അതിനായി SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ SBS മലയാളം ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ചെയ്യുക. വിനോദത്തിനും വിജ്ഞാനപ്രദമായ കാര്യങ്ങൾക്കും എന്തിനു പറയുന്നു, നമ്മുടെ ദിനചര്യകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പോലുമുള്ള ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ടിക്ടോക്കും പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാത്ത കുട്ടികൾ ഈ കാലത്ത് വിരളമാണ്. ഓസ്ട്രേലിയയിലെ 16 വയസ്സിന് താഴെയുള്ള 96% കൗമാരക്കാർക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെന്നാണ് സർക്കാർ കണക്കുകൾ. എന്നാൽ ഡിസംബർ 10 അതിന് മാറ്റം വന്നിരിക്കുന്നു. ഇനി ഓസ്ട്രേലിയയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങാൻ 16 വയസ്സിൽ താഴെയുള്ളവർക്ക് കഴിയില്ല. സോഷ്യൽ മീഡിയയുടെ ദൂഷ്യവശങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന ഈ നിരോധനത്തെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് ഉയരുന്നത്, കുട്ടികളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും. ഈ നിരോധനത്തെ എതിർത്ത് 2 15-വയസ്സുകാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. പല കുട്ടികളും സമാന നിലപാടുള്ളവരാണ്. നിരോധനം കുട്ടികളെ നിശബ്ദരാക്കുന്നതിന് തുല്യമാണെന്നാണ് സിഡ്നിയിൽ നിന്നുള്ള 12-വയസ്സുകാരിയായ ദ്യുതി അനൂപിന്റെ വിമർശനം. ഇത്തരം നീക്കങ്ങൾ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും ദ്യുതി പറയുന്നു.
എനിക്ക് തോന്നുന്നത് സത്യമാണ്, ചില ടീനേജേഴ്സ് കുറെ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട് അവരുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ. ഫുൾ ഡേ സ്ക്രോൾ ചെയ്ത് അവരുടെ ഹോംവർക്ക് മറന്ന് അവരുടെ സ്ലീപ്പും കളഞ്ഞിട്ട്, അതൊന്നും ഹെൽത്തി അല്ല നിങ്ങൾക്കറിയാം. പക്ഷെ അത് ഫുള്ളായി ബാൻ ചെയ്യുമ്പം ഒരു ഇത്തിരി ഓവറല്ലേ? ഈ ടീനേജേഴ്സിനൊക്കെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫണ്ണെക്കാട്ടും കൂടുതല അവരുടെ പുതിയ ഐഡിയാസും ടോപ്പിക്സും ഒക്കെ അവർ പഠിക്കണതും കണക്കേണ്ടതും അവിടെ വെച്ചാ. സംടൈംസ് അത് അവരെ ഈവൻ ലെസ് ലോൺലി ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ബാൻ ചെയ്യുമ്പം അവരുടെ വോയിസ് മ്യൂട്ട് ചെയ്യുന്നതിന്റെ ഇക്വിവലന്റ് ആണത്. ഒരു ബെറ്റർ സൊല്യൂഷൻ അവരുടെ ടൈം ലിമിറ്റ്സ് വെക്കണയാ. അപ്പൊ അവർക്ക് റെസ്ട്രിക്ഷനും കിട്ടും, അവർക്ക് ഈസി ആയിട്ട് ലോഗ് ഔട്ടും ചെയ്യാം, പക്ഷെ അവർക്ക് വേൾഡിന്റെ ഒപ്പം ഒരു കണക്ഷനും കാണും. നമ്മളുടെ പെർസ്പെക്ടീവിനാണെങ്കിൽ ബാൻസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യില്ല, അത് നമ്മളെ ഐസൊലേറ്റ് ചെയ്യുള്ളൂ. നമ്മളെ ഗൈഡൻസും പിന്നെ ലിമിറ്റ്സും വെച്ചിട്ട് വേണം പഠിപ്പിക്കുക, അല്ലാതെ സൈലൻസ് വെച്ചിട്ടല്ല. സോഷ്യൽ മീഡിയ ഇസ് പാർട്ട് ഓഫ് ആ ജനറേഷൻ, സോ ഡോണ്ട് ടേക്ക് ഇറ്റ് അവേ, ഹെൽപ്പ് us യൂസ് ഇറ്റ് വൈസ്ലി ഇൻസ്റ്റെഡ് ആൻഡ് സ്ട്രൈവ് ടു ദ ടെക്നോളജി ഫോർ ദ ബെസ്റ്റ്.
സമാന അഭിപ്രായവും അഭിരുചികളുമുള്ള ആളുകളെ കണ്ടെത്താനും അതുവഴി ചില ഒറ്റപ്പെടലുകൾ ഒഴിവാക്കാനും സോഷ്യൽ മീഡിയ സഹായിക്കുന്നുണ്ടെന്ന് ദ്യുതി അഭിപ്രായപ്പെട്ടു.
നമുക്കിപ്പം ഓൺലൈൻ ആണെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റും നമ്മളുടെ ഹോബീസും ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ പേരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഇൻസൈഡിലൊരു ലോൺലിനെസ് പോകും, കാരണം നമ്മള് അലോൺ അല്ല, നമുക്ക് റിലേറ്റ് ചെയ്യാൻ ഒരാളുണ്ട് എന്ന് തോന്നുമ്പോൾ. അതാണ്, അത് ശരിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ബെനിഫിറ്റ്സ് കാണും.
എന്നാൽ ഈ നിരോധനത്തെ അനുകൂലിക്കുന്ന ടീനേജുകാരുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില ഉള്ളടക്കങ്ങൾ എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സർക്കാർ കൊണ്ടുവന്ന നിയമം പ്രയോജനം ചെയ്യുമെന്നാണ് അഡലൈഡിൽ നിന്നുള്ള നേതൻ ജോണിന്റെ അഭിപ്രായം.
I think it's a good thing because like personally I only got access to social media around like the age of 15, so like I already had a lot of awareness on like the bad aspects of it and I was more aware, so like banning it for people under the age of 16 prevents them from consuming all the content, like the bad stuff that's being put out onto social media, because there like a lot of like regulations that they have on the apps isn't very like foolproof, so the people like the younger children can like very easily like find stuff that they shouldn't be seeing at that age. When you like see a lot of this type of stuff on social media, your brain slowly like makes it like it rationalizes those actions, so when you see all these stuff that's happening on social media, the you slowly become more like desensitized to it, and it becomes more easy to do stuff like that because you've seen it on social media.
വിജ്ഞാന വർദ്ധനവിന് സോഷ്യൽ മീഡിയ സഹായിക്കും എന്ന വാദത്തെയും നേതൻ എതിർക്കുന്നു. ഇത്തരം കാര്യങ്ങൾ തിരിയുന്നതിനായി മറ്റു പല മാർഗങ്ങളും ഉണ്ടെന്ന് ഈ 15-കാരൻ ചൂണ്ടിക്കാട്ടുന്നു.
Like on social media, like there is some good stuff, but the stuff that like the good or like educational stuff that can be found on there can also be found on other places as well. So like there isn't a need to rely on like things like YouTube and stuff like that to find any of this other stuff, because obviously with access to Google we can find a lot of information very very quickly. So having like relying on other like platforms like social media doesn't like it isn't very like it isn't required.
മാതാപിതാക്കൾക്കും ഇത്തരത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പൂർണ്ണമായ നിരോധനത്തെ അനുകൂലിക്കുന്നില്ലെന്നാണ് സിഡ്നിയിൽ നിന്നുള്ള നീതു മോഹൻദാസിന്റെ അഭിപ്രായം. ടീനേജുകാരെ ഇത്തരം കാര്യങ്ങളിൽ വിലക്കുന്നത് അവരിൽ അതിനെക്കുറിച്ച് കൂടുതൽ ജിജ്ഞാസ വളർത്തുമെന്നും മറ്റ് ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് അവർ തിരിയാമെന്നും നീതു ചൂണ്ടിക്കാട്ടുന്നു.
ഇതിപ്പോ ഫുള്ളി അതിനോട് എഗ്രി ചെയ്യുന്നില്ല. പക്ഷെ നല്ലതാണ്, ഒരു കൺട്രോൾ വരും. മിസ്യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും ഒരുപാട്. ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാളും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം നമ്മളൊരു കാര്യം ഫുള്ളി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആവും, അവർ വേറെ ഏതെങ്കിലും വഴിയിൽ അത് നേടിയെടുക്കാൻ ട്രൈ ചെയ്യും. അതിലും നല്ലത് ഇതിനൊരു ലൈക്ക് നമ്മുടെ പാരന്റ്സ് കുറച്ച് എഫേർട്ട് ഇടണം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. കുട്ടികൾ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണമല്ലോ. അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന ഏതൊരു കാര്യവും ആൾക്കാർക്ക് ചെയ്യാൻ പിന്നെയും ഒരു ക്യൂരിയസ് ആയിട്ട് പിന്നെയും പിന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യത്തേ ഉള്ളൂ. സോ പ്രത്യേകിച്ചും ടീനേജേഴ്സിനെ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ്. അപ്പോ അവരെ ഇതിൽ നിന്നിങ്ങനെ എന്താ പറയാ, നമ്മളൊരു കാര്യം സോഷ്യൽ മീഡിയ ഇല്ലാണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യത്തിനെ ഇപ്പൊ സ്കൂളിൽ പോലും, ഈവൻ ഇപ്പൊ എന്റെ മോളുടെ സ്കൂളിൽ പോലും ഹൈസ്കൂളിൽ പല കാര്യങ്ങളും ടീച്ചേഴ്സ് പറയുന്നത് പോലും നിങ്ങൾക്ക് ചാറ്റ് ജിപിടിയിൽ നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പണ്ടത്തെ വീഡിയോസ് കാണാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂളിൽ നിന്ന് തന്നെ അവരതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, പിന്നെ വീട്ടിലും ശ്രദ്ധിക്കണം.
അതുകൊണ്ട് തന്നെ വിലക്കേർപ്പെടുത്തുന്നതിന് പകരം മാതാപിതാക്കളുടെ നിരീക്ഷണത്തോടെയും മാർഗനിർദ്ദേശങ്ങളോടെയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും നല്ലതെന്നും നീതു അഭിപ്രായപ്പെട്ടു.
ഇത് ആർക്കും, ഗവൺമെന്റിനോ ടീച്ചേഴ്സിനും എല്ലാത്തിനും എല്ലാത്തിനേക്കാളും കൂടുതൽ ഇതില് എന്താ പറയാ, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് പാരന്റ്സിനായിരിക്കും. പാരന്റ്സ് ഫസ്റ്റ് അവര് അവരുടെ കുട്ടി എന്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി എത്രത്തോളം ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പാരന്റ്സ് നോക്കണം. പിന്നെ നമുക്ക് തന്നെ ഒരുപാട് സെറ്റിങ്സ് മാറ്റാമല്ലോ കുട്ടി കാണുന്നതിലും നമ്മൾ കാണുന്നതിലും ഒക്കെ. അപ്പൊ അങ്ങനെ കുറച്ചൊരു പാരന്റ്സിന്റെ കൺട്രോളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പിംഗ് കംപ്ലീറ്റ്ലി. അത് ആക്ച്വലി കുട്ടികൾ എപ്പോഴും നമ്മളെ ഫോളോ ചെയ്യാണ്, അവരെപ്പോഴും നമ്മൾ പറയുന്നതല്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവർ നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മളെ കണ്ടാണ് അവർ എല്ലാ കാര്യവും തുടങ്ങുന്നത്. നമ്മൾ 24 hours സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവരും സ്ക്രോൾ ചെയ്യും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് ഇരുന്ന് ഇപ്പം നമുക്കിപ്പം നമ്മളെ കുട്ടി റീഡ് ചെയ്യണമെന്നോ നമ്മളെ കുട്ടി വേറൊരു കാര്യം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നോ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എഫേർട്ട് ഇടണം. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ആക്ച്വലി നമ്മൾ ഇനിഷ്യലി ഒരു ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ടാൽ ഗ്രാജുവലി അവരത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എല്ലാ കുട്ടികൾക്കും എത്രത്തോളം വർക്കൗട്ട് ആവും അറിയത്തില്ല. പക്ഷെ പാരന്റ്സ് ഇതിൽ മെയിൻ ലൈക് പ്രധാന ഒരു ഇത് എന്ന് പറയുന്ന പാരന്റ്സ് തന്നെയാണ്. പാരന്റ്സിന്റെ ഗൈഡൻസിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഒന്ന് ശരിയാക്കാൻ പറ്റുള്ളൂ.
പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കുമ്പോൾ കുട്ടികൾ നിയന്ത്രണങ്ങൾ കുറഞ്ഞ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറിയേക്കുമോ എന്ന ആശങ്കയും മാതാപിതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് കുട്ടികളെ സൈബർ ബുള്ളിയിങ് പോലുള്ള സാഹചര്യങ്ങളിലേക്ക് തള്ളിയിടാനും മാനസികാരോഗ്യത്തെ തന്നെ ബാധിക്കാനുമുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ലെന്ന് മെൽബണിൽ നിന്നുള്ള ശ്രീലേഖ പ്രദീപ് ചൂണ്ടിക്കാട്ടുന്നു.
ഒരു 15-year-old ബോയുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയ നിരോധനത്തെ കുറിച്ച് ഒരു മിശ്ര ഭാവനയാണ് ഉള്ളത്. ഓക്കെ, ഒരുപാട് കുട്ടികളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്ന ആശയം വളരെ നല്ലതാണ്. പക്ഷേ മറുവശത്ത് അവരുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാനും പിയർ ഗ്രൂപ്പുകളെ കണ്ടെത്താനും സോഷ്യൽ മീഡിയ സഹായകരമാണെന്നതുമാണ് വളരെ വലിയൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു മുഴുവൻ വിലക്ക് കുട്ടികളെ നിയന്ത്രണമില്ലാത്ത ഒരു ചെറിയ പ്ലാറ്റ്ഫോമിലേക്കാണ് തള്ളുക ആ ഭയം എനിക്ക് റിയലി ഉണ്ട്. അതിനാൽ പൂർണ്ണ നിരോധനത്തിന് പകരം സുരക്ഷിതമായ ഉപയോഗ മാർഗങ്ങൾ പഠിപ്പിക്കലും മാതാപിതാക്കൾക്ക് കൂടുതൽ നിയന്ത്രണം നൽകുന്നതുമാണ് കൂടുതൽ ഫലപ്രദമെന്ന് ഞാൻ കരുതുന്നു. ഇത് ക്രൈം പോലെ തന്നെ സൈബർ ബുള്ളിങ് വഴി കുട്ടികൾക്ക് പരിഹാസം, അധിക്ഷേപം, ഭീഷണികൾ എന്നിവ ഉണ്ടാവാം ചിലപ്പോൾ. അതുവഴി മാനസികാരോഗ്യം ആൻഡ് ആത്മവിശ്വാസം ഓൾസോ അതുവരെ കുറയും മോസ്റ്റ് കുട്ടികളില് ഈ സൈബർ ബുള്ളിങ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട്.
എന്നാൽ സർക്കാരിന്റെ ഈ നീക്കത്തെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അഡലൈഡിലുള്ള അജു ജോൺ പറയുന്നത്. പ്രായ നിബന്ധന വെക്കുന്നത് കുട്ടികൾക്ക് എന്തൊക്കെ കാണാമെന്ന ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുമെന്നാണ് അജു ജോണിന്റെ അഭിപ്രായം.
അപ്പം ഏത് ഇങ്ങനെയുള്ളൊരു നിയമത്തെ പോലെയും ഇതിനൊരു രണ്ടു വശമുണ്ട്. പക്ഷെ ആസ് എ പേരന്റ് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് എങ്ങനെന്താണ് ഇതിന്റെ ഒരു എഫക്റ്റ് എന്നുള്ളത്. പ്രത്യേകിച്ച് അണ്ടർ ഏജ് ചിൽഡ്രൻ, അണ്ടർ 16 ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് റിസർച്ചസ് ഒക്കെ ആണെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്റെ മകനാണെങ്കിലും ഇപ്പൊ ഈ വർഷമാണ് സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യാൻ കൊടുത്തത്. അതിനു മുമ്പ് ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ ആക്സസ് ഇപ്പോഴാണ് 16 വയസ്സാണ് കൊടുത്തത്. അതാണ് ഒരു നല്ല ഏജ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനും ഒക്കെ ഉള്ളൊരു പക്വത ഏറെക്കുറെ വരുന്നത് ഒരു 15-16 വയസ്സൊക്കെ കഴിഞ്ഞാണെന്നുള്ള ഒരു അഭിപ്രായമാണ് ഒരു പേരന്റ് എന്നുള്ളതല്ല എനിക്കുള്ളത്. അവർക്ക് അവരുടെ ഫോൺ ഇതിനു മുമ്പ് ഇപ്പൊ 12 വയസ്സ് 13 വയസ്സിലൊക്കെ ഫോൺ കൊടുക്കേണ്ടതൊക്കെ പലപ്പോഴും പല പേരൻസിനും ആവശ്യമായിട്ട് വരും. എനിക്കും അങ്ങനെ എന്റെ മകന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ ആവശ്യമായിട്ട് വന്നപ്പോൾ നമ്മൾ ഫോൺ കൊടുത്തു അത്യാവശ്യത്തിനൊന്ന് വിളിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മളത് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു.
എന്ത് കാര്യത്തിലും സാങ്കേതിക വിദ്യയുടെ സഹായം തേടുന്ന പുതുതലമുറയെ നിരോധനം പ്രതികൂലമായി ബാധിക്കാമെങ്കിലും ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇത്തരം പ്രശ്നങ്ങൾ മറികടക്കാമെന്നും അജു ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
നമുക്കത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ കൊടുക്കാമല്ലോ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് അവർക്ക് കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനും ഈ യൂട്യൂബിൽ അടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും എന്താ പറയുന്നത് അതൊക്കെ പഠിക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്ന എങ്ങനെയാണോ അത് ഇനിയും സാധിക്കുമല്ലോ. നമ്മളുണ്ടാവും. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ നമ്മളൊക്കെ കുറച്ചുകൂടെ പഴയ കാലത്ത് നിന്ന് വന്നതുകൊണ്ട് നമ്മുടെ ഒന്നും കാലത്ത് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ലായിരുന്നുകൊണ്ടും നമുക്ക് ഫോണോ അല്ലെ അങ്ങനെയുള്ള ഒരു സൗകര്യവും ഇല്ലാതെ വന്നാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ട്. അത് പുതിയ ജനറേഷൻ ഇല്ല എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ്. എന്നാൽ ഇതിനൊക്കെ നമുക്ക് ഓർഗം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഒരു എന്താ പറയുന്നത് നിഗമനം.
എന്നാൽ നിരോധനം കുട്ടികളിൽ സ്വാധീനം ചെലുത്താനോ വലിയ മാറ്റമുണ്ടാക്കാനോ സാധ്യതയില്ലെന്ന് കരുതുന്നവരുമുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് പർത്തിൽ നിന്നുള്ള ശ്രീകാന്ത് ഗോപാലകൃഷ്ണൻ. കുട്ടികൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും വിധത്തിൽ അവരത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അതിനാൽ മാതാപിതാക്കൾ നേർവഴി കാട്ടുന്നതാകും ഉചിതമെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി.
എനിക്ക് രണ്ട് കുട്ടികളാണ്, ഒരാൾക്ക് 12 വയസ്സും രണ്ടാമത്തെ ആൾക്ക് 7 വയസ്സും. അപ്പൊ ഈ 12 വയസ്സായുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ അടുത്ത ഇനി ഇപ്പൊ ഹൈസ്കൂളിലേക്ക് പോകുന്നു, അപ്പൊ ടീനേജ് ഹുഡിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. അപ്പൊ സാധാരണ ടീനേജേഴ്സ് അല്ല കറന്റ്ലി ഇത്തരം സോഷ്യൽ മീഡിയ ആപ്സുകളും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇൻഫാക്ട് ഞാൻ അടുത്ത വർഷം ആകുമ്പോൾ അവനൊരു ഫോണും ഒക്കെ മേടിച്ചു കൊടുക്കണം കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ അടുത്ത വർഷം എന്റെ മോൻ ഹൈസ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്നു സ്വാഭാവികമായിട്ടും അവരുടെ കൂടെയുള്ള എല്ലാവരും ഒക്കെ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പിയർ പ്രഷർ വന്നിട്ടാണെങ്കിലും താല്പര്യമില്ലെങ്കിൽ കൂടി പുള്ളിയൊക്കെ അതിന്റെയൊക്കെ ഭാഗമാവാൻ സാധ്യതയുണ്ട്. എല്ലാവരും സ്നാപ്ചാറ്റിലാണ് സംസാരിക്കുന്നത്, ഇൻസ്റ്റാഗ്രാമിലാണ് സംസാരിക്കുന്നത്, അവരും അതിലൊക്കെ ആവും. പക്ഷെ അത്തരം ഒരു വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും അതൊരു നോം ആയിട്ട് എടുക്കുകയാണ്. അതൊരു പെർമിറ്റഡ് അല്ല 16 എന്ന് വെച്ചാൽ ഐ ഫീൽ ഇപ്പൊ അവര് അവർക്ക് അതൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. ദേ വിൽ തിങ്ക് ദാറ്റ് ഇസ് അതാണ് റൂള്, അപ്പൊ അതുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ ഒരു സിറ്റുവേഷനിൽ എനിക്കതൊരു വലിയ ഇമ്പാക്ട് ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ ജനറലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലൊരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ എന്താ പറയാ ഇങ്ങനെ ഒരു ഫേസ്ബുക്കില് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ അടുത്ത് വന്ന് നിൽക്കാം. അപ്പൊ നമ്മളിപ്പോ ഞാൻ എന്തെങ്കിലും ഒരു രസകരമായ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കാണിക്കുകയും ഇത് ഇന്ന ആപ്പാണെന്നൊക്കെ പറയാം. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവയർനെസ് ഉണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിശയിച്ചു പോകും കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ ആള് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് 7 വയസ്സേ ഉള്ളൂവെങ്കിലും അവരിപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ് ഒരു പാട്ട് ഇങ്ങനെ മറ്റേ പാടുമ്പോൾ ഇതൊക്കെ ടിക്ടോക്കിലുള്ള വീഡിയോസ് ആണെന്ന്. അപ്പൊ അവളിത് ഡയറക്ട്ലി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ വേറെ അതൊരു ഇപ്പൊ അവളുടെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ചിലപ്പോൾ അത് കണ്ടു കാണും, അങ്ങനെ ഒന്ന് പറയാം. അപ്പൊ ഇവർക്കെല്ലാം അവെയറാണ്, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാലോ വാട്സ്ആപ്പ് എന്ന് പറഞ്ഞാലോ ഇവർക്കെല്ലാം ചെറിയ കുട്ടികൾക്ക് വരെ അവെയറാണത്.
പ്രായ പരിശോധനയ്ക്കായി തിരിച്ചറിയൽ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിലെ ആശങ്കയും ശ്രീകാന്ത് പങ്കുവച്ചു. ഇത് കുട്ടികളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി.
റെസ്പോൺസിബിലിറ്റി ഇതിന് പേരന്റ്സിനോ അല്ലെങ്കിൽ ഈവൻ അതിന്റെ യൂസേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കോ അല്ല, ഈ പ്ലാറ്റ്ഫോമുകൾക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും അവരെ മറ്റേ ഏജ് വാലിഡേറ്റ് ചെയ്യുന്നതെന്ന് പോലും വളരെ ക്ലിയർ അല്ലാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരെ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് ചോദിക്കുമെന്നും അത് അപ്ലോഡ് ചെയ്യണമെന്നുള്ള, അപ്പൊ അത് ഈ പ്രൈവസിയുടെയും പെർസ്പെക്ടീവിൽ അതെങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ വേറൊരു കൺസേൺ ആണ്.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ നിലവിൽ വന്ന 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ നിരോധനത്തെ മാതാപിതാക്കളും കുട്ടികളും എങ്ങനെ നോക്കിക്കാണുന്നുവെന്നാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം പോഡ്കാസ്റ്റുകൾ ലഭ്യമാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.